بسم الله الرحمن الرحيم وإذ اعتزلتموهم وما يعبدون إلا الله فأووا إلى الكهف ينشر لكم ربكم من رحمته ويهيئ لكم من أمركم مرفقا وترى الشمس إذا طلعت تزاور عن كهفهم ذات اليمين وإذا غربت تقرضهم ذات الشمال وهم في فجوة منه ذلك من آيات الله من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا وتحسبهم أيقاظا وهم رقود ونقلبهم ذات اليمين وذات الشمال وكلبهم باسط ذراعيه بالوصيد لو اطلعت عليهم لوليت منهم فرارا ولملئت منهم رعبا وكذلك بعثناهم ليتساءلوا بينهم قال قائل منهم كم لبثتم قالوا لبثنا يوما أو بعض يوم قالوا ربكم أعلم بما لبثتم فبعثوا أحدكم بورقكم هذه إلى المدينة فلينظر أيها أزكى طعاما فليأتكم برزق منه وليتلطف ولا يشعرن بكم أحدا إنهم إن يظهروا عليكم يرجموكم.
طيب بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحابته ومن والاه ثم ما بعد നമ്മൾ സൂറത്തുൽ കഹ്ഫിൽ കഴിഞ്ഞ ഇതില് പിന്നെ അസ്ഹാബുൽ കഹ്ഫിന്റെ സംഭവത്തിൽ ഹാഉലായി ഖൗമുൻ അത്തഖദു മിൻ ദൂനിഹി ആലിഹ ലൗലാ യഅതൂന അലൈഹിം ബിസുൽത്താനിൻ ബയ്യൻ فَمَنْ أَظْلَمُ مِمَّنْ افْتَرَى عَلَى اللَّهِ كَذِبًا അതുവരെയാണ് വിശദീകരിച്ചത്. ഇനി അതിന്റെ തുടർച്ചയെന്നോണം അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു وَإِذِ اعْتَزَلْتُمُوهُ وَمَا يَعْبُدُونَ إِلَّا اللَّهَ فَأْوُوا إِلَى الْكَهْفِ يَنشُرْ لَكُمْ رَبُّكُم مِّن رَّحْمَتِهِ وَيُهَيِّئْ لَكُم مِّنْ أَمْرِكُم مِّرْفَقًا. أَصْحَابُ الْكَهْفِ അഥവാ ഗുഹാവാസികൾ അവര് അന്യോന്യം സംസാരിച്ചതായിട്ടാണ് മുഫസ്സിരീങ്ങൾ ഈ ആയത്തിനെ വിശദീകരിച്ചത്. തൊട്ടുമുമ്പത്തെ ആയത്തിൽ പറഞ്ഞത് പിന്നെ നഹ്നു നഖ്സു അലൈക നബഅഹും ബിൽഹഖ്, അത് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല ആദ്യം നാലായത്തുകളിൽ മൊത്തത്തിൽ ഈ ഗുഹാവാസികളുടെ സംഭവം സംക്ഷിപ്തമായിട്ട് പറഞ്ഞു. പിന്നീട് അതിന്റെ വിശദീകരണം, ആ വിശദീകരണമാണ് നഹ്നു നഖ്സു അലൈക നബഅഹും ബിൽഹഖ് ഇന്നഹും ഫിത്യതുൻ ആമനു ബിറബ്ബിഹിം وزدناهم هدى وربطنا على قلوبهم إذ قاموا فقالوا ربنا رب السماوات والأرض لن ندعو من دونه إلها لقد قلنا إذا شططا فهؤلاء قوم اتخذوا من دونه آلهة لولا يأتون عليهم بسلطان بين فمن أظلم من افترى على الله كذبا. هذا أمر في النام أمرنا نادى വിടുന്ന സന്ദർഭത്തിൽ അവര് പിന്നെ പ്രഖ്യാപിച്ച അവരുടെ ആദർശവുമായിട്ട് നമ്മൾ ഇത് മനസ്സിലാക്കി. ഇനി അവര് ഗുഹാവാസികൾ അന്യോന്യം അവർ നാടുവിടുമ്പോൾ അവർ പറയാണ് വൈദ്യുമൂഹും വാവിസ്തീന പിയ പുതിയൊരാശയം തുടങ്ങുന്നത് അറിയിക്കാൻ ഇതി എഴുത്തസൽ തുമൂഹും എഴുത്തസല എഴുത്തസല എന്ന് പറഞ്ഞാൽ വിട്ടു നിൽക്കുക വെടിയുക എന്നൊക്കെ അർത്ഥം എഴുത്തസല എന്ന് പറഞ്ഞാൽ വെടിയുക ഇസ്തനബ വെടിയുക അപ്പോ എഴുത്തസല വെടിഞ്ഞു എഴുത്തസൽത്തും നിങ്ങൾ വെടിഞ്ഞു എഴുത്തസൽത്തുമൂഹും അവര് നിങ്ങൾ വെടിഞ്ഞു അതിനു മുമ്പ് ഇത് വന്നു ഈ ഇത് എന്നുള്ളത് ശരിക്കും ഇത് ബർഫിനാണ് വരിക പക്ഷെ ഇവിടെ പണ്ഡിതന്മാർ പറയുന്നത് തലയിലിന് വേണ്ടിയാണ് നിങ്ങൾ അവരെ വെടിഞ്ഞതിനാൽ നിങ്ങൾ അവരെ വെടിഞ്ഞതിനാൽ എന്ന രാശിയാണ് ഇവിടെ ഈ ഇതിനുള്ളത് ഇത് തെസൽത്തുമൂഹും നിങ്ങൾ അവരെ വെടിഞ്ഞതിനാൽ ഇത് ഗുഹാവാസികൾ ആ യുവാക്കൾ അന്യോന്യം അവർ സംസാരിച്ചാണ് നിങ്ങൾ അവരെ എന്ന് പറഞ്ഞാൽ ഈ ബഹുദൈവ വിശ്വാസികളായ അക്രമികളായ ഈ നാട്ടുകാരെ അവിടുത്തെ ഭരണാധികാരിയെയും അവിടുത്തെ ആളുകളെയും നിങ്ങൾ വെടിഞ്ഞതിനാൽ വമയഅബുദൂന ഇല്ലല്ലാഹ് വമയഅബുദൂൻ അവിടെ വാവ് അത്ഫിന്റെതാണ് പിന്നെ മാ വന്ന് യഅബുദൂൻ യഅബുദൂൻ എന്നാ അവർ ആരാധിക്കുന്നു മായാബുദൂന അവർ ആരാധിച്ച യാതൊന്ന് എന്നാണ് അവരുടെ ആരാധ്യ വസ്തുക്കൾ അവർ ആരാധിച്ചതിനെയും നർത്തം യാബുദൂൻ അവർ ആരാധിക്കുന്നു മാ എന്നാ മൗസൂലാണ് അപ്പൊ അവർ ആരാധിച്ച യാതൊന്നിനെയും വാവ അത്തിഫിന്റെ അപ്പൊ അവർ ആരാധിച്ചതിനെയും അവരെയും നിങ്ങൾ ഉപേക്ഷിച്ചതിനാൽ ഇല്ലല്ല ഇല്ല ഇസ്തിസ്ന മുത്തസിലാണ് അല്ലാഹ അല്ലാഹു ഒഴികെ അല്ലാഹു ഒഴികെ അല്ലാഹു ഒഴികെ അവർ ആരാധിച്ചതിനെയും അവരെയും നിങ്ങൾ വിട്ടതിനാൽ നിങ്ങൾ ഒഴിവാക്കിയതിനാൽ ഉപേക്ഷിച്ചതിനാൽ എന്താ ഫഉ ഇലൽ കഹ്ഫ് ഫഉ അവ എന്ന് പറഞ്ഞാൽ അഭയം തേടി നടത്തും അവ ഇത് അവൽ ഫിത്തിയതിൽ മുമ്പ് വന്നില്ലേ യുവാക്കൾ ഗുഹയിൽ അഭയം തേടിയ സന്ദർഭം അവിടെ അവ എന്ന് പറഞ്ഞേ അവ അതിന്റെ കൽപ്പനക്രിയയാണ് എന്നുള്ളത് എന്റെ മുമ്പിലെ ഫ വന്നു ജവാബിൽ വന്ന ഫയാണ് നിങ്ങൾ അഭയം തേടുക ഈ ഫ ജവാബിൽ വന്നാണ് അപ്പൊ ഫു നിങ്ങൾ അഭയം തേടുക ഫ ജവാബിൽ വന്ന ഫയാണ് ഇവിടെ ഷർത്തിന്റെ ഒരു മാനുണ്ട് എവിടേക്ക് അഭയം തേടുക ഇലൽ കഹ്ഫ് കഹ്ഫ് എന്ന് പറഞ്ഞ ഗുഹ ഗുഹയിലേക്ക് അപ്പൊ ഇവിടെ വൈദ്യമൂഹും അവരെ നമ്മ ഈ ബഹുദൈവ വിശ്വാസികളായ നാട്ടുകാരെയും അതേപോലത്തെ അവിടുത്തെ ആ ഭരണാധികാരിയെയും ഒക്കെ നിങ്ങൾ വിട്ട സ്ഥിതിക്ക് ഉപേക്ഷിച്ച സ്ഥിതിക്ക് ഒമയബുദൂന ഇല്ലല്ല അള്ളാഹു ഒഴികെ അവർ ആരാധിക്കുന്നതിനെയും നിങ്ങൾ വിട്ട സ്ഥിതിക്ക് ഉപേക്ഷിച്ച സ്ഥിതിക്ക് നിങ്ങൾ ഗുഹയിൽ അഭയം തേടുക ഗുഹയിൽ അഭയം തേടുക അവിടെ ഒരു വിഷയം ഒന്ന് ഈ ഇലൽ കഹ്ഫ് എന്ന് പറഞ്ഞ് ഗുഹയിൽ അഭയം തേടുക ആ ഗുഹ അവർക്ക് അറിയപ്പെട്ട ഗുഹയായിരുന്നു അതല്ല അവർക്ക് പരിചയമില്ലാത്ത ഗുഹയായിരുന്നു അൽ കഹ്ഫ് എന്നാ പ്രയോഗിച്ചത് അൽ കഹ്ഫ് എന്ന് പറയുമ്പോൾ അൽ അഹദിനാണ് അപ്പൊ അതൊരു പ്രത്യേക ഗുഹയാണ് അവർക്ക് അറിയുന്ന ഗുഹയായിരുന്നു എന്നാണ് പലരും പറഞ്ഞിട്ടുള്ളത് അവർക്ക് അറിയണ ഗുഹ ആയതുകൊണ്ടാണ് ഇലൽ കഹ്ഫ് ആ ഗുഹയിലേക്ക് നിങ്ങൾ അഭയം തേടുക എന്ന് പറഞ്ഞത്. ചിലര് പറഞ്ഞില്ല, അവർക്ക് അറിയണ ഗുഹയായിരുന്നില്ല. അവര് അന്യോന്യം പറഞ്ഞു നമുക്ക് ഏതെങ്കിലും ഒരു ഗുഹയിൽ കയറിയിട്ട് അഭയം പ്രാപിക്കാം, രക്ഷ തേടാം എന്നവര് പറഞ്ഞു. അപ്പൊ എന്തിനാണ് ഈ അലിഫ്ലാം ഇവിടെ കൊണ്ടുവന്നത്? അലിഫ്ലാം ഇവിടെ കൊണ്ടുവന്നത് അത് ആ ഗുഹ ഒരു സൗകര്യമുള്ള ഗുഹയും ഒരു നല്ല ഗുഹയും എന്ന അർത്ഥം അതിൽ ഉദ്ദേശിക്കപ്പെടുന്നുണ്ട് എന്നാണ് അതിൽ പണ്ഡിതന്മാർ പറഞ്ഞത്. ഏതായാലും ഗുഹയിൽ അഭയം തേടാൻ അവർ അന്യോന്യം പിന്തിയാണ് അനുശാസിക്കുകയാണ്. ഇവിടെ ഒരു വിഷയം കൂടി ഉള്ളത്, ഇല്ലല്ല, ഇവരെ ഈ ബഹുദൈവ വിശ്വാസികളായ ആളുകളെയും ഒഴിവാക്കി, ഉപമായൂൻ അവരുടെ ആരാധ്യന്മാരെയും ഒഴിവാക്കി, ഇല്ലല്ല അള്ളാഹു ഒഴികെ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഈ ബഹുദൈവ വിശ്വാസികൾ അവർ അള്ളാഹുവേയും ആരാധിച്ചിരുന്നു, അള്ളാഹു അല്ലാത്തവരെയും ആരാധിച്ചിരുന്നു. ഈ യുവാക്കൾ അവർ ആരെ സ്വീകരിച്ചു? അള്ളാഹുവിനെ സ്വീകരിച്ചു. അള്ളാഹു അല്ലാത്തതിനൊക്കെ എന്ത് ചെയ്തു? അവരെ ഒഴിവാക്കി. മനസ്സിലായോ? ഒരേ ഭാഗം മുഫസ്സരീങ്ങൾ പറഞ്ഞത് ഇവിടെ വമായൂൻ എന്നുള്ളവർത്ത് മാ ഒന്നുകിൽ അത് മസ്ദരിയയാണ്, മസ്ദരിയാകുമ്പോ അതിന് വേറൊരു മാനുണ്ട്, അതല്ലെങ്കിൽ മൗസൂലയാണ്. ഈ മാ മൗസൂലയാകുമ്പോഴാണ് വമായൂൻ അവരുടെ അവർ ആരാധിച്ചതിനെയും കാരണം അവരുടെ ആരാധ്യന്മാർ ഈ അർത്ഥപ്രകാരം മൗസൂല അർത്ഥപ്രകാരം. മസ്ദരിയാകുമ്പോ വമായൂൻ എന്ന് പറഞ്ഞാൽ അവരുടെ ആരാധനയെയും എന്നാണ് അർത്ഥം, അവരുടെ ആരാധനയെയും. അപ്പൊ വൈദ്യ തുമൂഹും നിങ്ങൾ ആ നാട്ടുകാരെ, അവിടുത്തെ രാജാവും അവിടുത്തെ ഷിർക്കിന്റെ രാജാവും അതേപോലെ തന്നെ അവിടുത്തെ പ്രജകളും അവരെ നിങ്ങൾ ഒഴിവാക്കി വെടിഞ്ഞു. അതിനാൽ വമായൂൻ അവരുടെ ആരാധനയെയും നിങ്ങൾ വെടിഞ്ഞതിനാൽ. അപ്പൊ മസ്ദരിയ, ഈ മാ മസ്ദരിയയാകുമ്പോൾ അതിന്റെ അർത്ഥമാണ് ആ ആളുകളെയും അവരുടെ ആരാധനയെയും നിങ്ങൾ വർജിച്ചതിനാൽ. ഇല്ലല്ല, അള്ളാഹുവിനുള്ള ആരാധന ഒഴിച്ച് അവരുടെ ആരാധനയെയും നിങ്ങൾ ഒഴിവാക്കിയതിനാൽ ഫഇലൽക നിങ്ങൾ ഗുഹയിൽ അഭയം തേടുക എന്നാണ് ഒരു വിഭാഗം മുഫസ്സിരീങ്ങൾ ഇവിടെ അർത്ഥം പറഞ്ഞത്. അപ്പോ രണ്ടായാലും ഇവിടെ ഇഷ്കാലില്ല, ഈ മാ മൗസൂലയായാലും മസ്ദരിയായാലും രണ്ടും ഇതാണ്. പിന്നെന്താണ്, ബഹുദൈവ വിശ്വാസികളുടെ ആരാധന ഒരിക്കലും നമുക്ക് ആരാധനയല്ല, നമുക്ക് നമ്മുടേതായ ആരാധനകളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അവരുടെ ആരാധനാ രീതിയെയും അവരെയും നിങ്ങൾ വർജിച്ചതിനാൽ ഫഇലൽക, അങ്ങനെ അർത്ഥം പറഞ്ഞവരുണ്ട്. അള്ളാഹു അല്ലാതെ ഉള്ള അവരുടെ ആരാധ്യന്മാരെയും അവരെയും നിങ്ങൾ ഒഴിവാക്കിയതിനാൽ ഫഇലൽക എന്നർത്ഥം പറഞ്ഞവരുണ്ട്. രണ്ടർത്ഥവും ശരിയാണ്. കാരണം എന്താ വെച്ചാൽ ബഹുദൈവ വിശ്വാസികളുടെ ആരാധ്യന്മാർ ഒരിക്കലും നമുക്ക് ആരാധ്യന്മാരല്ല, അവരുടെ ആരാധനകളും നമുക്ക് എന്തല്ല, നമുക്ക് ആരാധനയല്ല. അതുകൊണ്ടാണ് നമ്മൾ കുല്യായ്വൽ കാഫിറൂൻ സൂറയിൽ പറയുന്നത്, കുല്യായ്വൽ കാഫിറൂൻ ലാ അഅബുദു മാ തഅബുദൂൻ. എന്താ ലാ അഅബുദു മാ തഅബുദൂൻ? നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കൂല, നിങ്ങളുടെ ആരാധ്യന്മാരെ ഞാൻ ആരാധിക്കൂല. വലാ അൻതും അഅബിദൂന മാ അഅബുദ്, ഞാൻ ആരാധിക്കുന്ന അള്ളാഹുവിനെ നിങ്ങളും ആരാധിക്കുന്നവരല്ല. പിന്നെന്താ പറയണത്? വലാ അന അഅബിദും മാ അഅബത്തും, നിങ്ങളുടെ ആരാധന അത് ഞാൻ ആരാധിക്കുന്നവനല്ല. വല അനാബിദും മാ അബത്തും, വല അൻതും ആബിദൂന മാ അഅബുദ്, നിങ്ങൾ ഞാൻ ആരാധിക്കുന്ന ആരാധന നിർവഹിക്കുന്നവരുമല്ല. അപ്പൊ ഇവിടെ നോക്കി, ആരാധ്യന്മാരെയും ഒഴിവാക്കാണ്, ആരാധന രീതിയെയും ഒഴിവാക്കാണ്. അവിടെ ആയത്ത് കുലിയായി വൽ കാഫിറൂൻ ലാ അഅബുദു മാ തഅബുദൂൻ വല അൻതും ആബിദൂന മാ അഅബുദ്, അത് ആരാധ്യന്മാരെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ ആരാധിക്കുന്ന അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുന്നില്ല, നിങ്ങളുടെ ആരാധ്യന്മാരെ ഞാൻ ആരാധിക്കുന്നില്ല. രണ്ടാമത് പറയുന്നത് എന്താ? വല അനാബിദും മാ അബത്തും വല അൻതും ആബിദൂന മാ അഅബുദ്. രണ്ടാമത് പറയുന്നത് നിങ്ങളുടെ ആരാധനാ രീതി എന്റെ ആരാധനാ രീതിയല്ല, എന്റെ ആരാധനാ രീതി നിങ്ങളുടെ ആരാധനാ രീതിയല്ല. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, എനിക്ക് എന്റെ ദീൻ. അപ്പൊ അതാണ് നമ്മൾക്ക്. പിന്നെ ഇവിടെ ഈ യുവാക്കൾ പറയുന്നത് അള്ളാഹു ഒഴിച്ചുള്ള അവരുടെ ആരാധ്യന്മാരെയും അവരെയും നിങ്ങൾ ഒഴിവാക്കിയതിനാൽ നിങ്ങൾ ഗുഹയിൽ അഭയം പ്രാപിക്കുക, അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്തവരോടുള്ള അവരുടെ ആരാധനയെയും അവരെയും നിങ്ങൾ ഒഴിവാക്കിയതിനാൽ ഗുഹയിൽ നിങ്ങൾ അഭയം പ്രാപിക്കുക. ഇങ്ങനെ രണ്ടർത്ഥമാണ് അവിടെ ഉള്ളത്, മനസ്സിലായി? അപ്പൊ ആരാധ്യന്മാരെയും ഒഴിവാക്കി, അവരുടെ ആരാധനയെയും ഒഴിവാക്കി. പറഞ്ഞത് മനസ്സിലായണ്ട? നിങ്ങൾ ഗുഹയിലേക്ക് അഭയം പ്രാപിക്കുക. ഗുഹയിൽ അഭയം പ്രാപിച്ചാൽ എന്താ? യൻഷുർ ലക്കും റബ്ബുക്കും മിൻ റഹ്മതി വയുഹയ്യി ലക്കും മിൻ അംരിക്കും മിർഫഖ. യൻഷുർ ലക്കും, നിങ്ങൾക്ക് യബ്സുത്തു ലക്കും, നിങ്ങൾക്ക് വിശാലമാക്കി നൽകും. യൻഷുർ എന്ന് പറഞ്ഞാൽ യബ്സുത്തു, യൻഷുർ ലക്കും നിങ്ങൾക്ക് വിശാലമാക്കി നൽകും. റബ്ബുക്കും നിങ്ങളുടെ റബ്ബ്, മിൻ റഹ്മത്തിഹി അവന്റെ റഹ്മത്തിൽ നിന്ന്, അവന്റെ കാരുണ്യത്തിൽ നിന്ന്. റബ്ബിന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് അവൻ വിശാലമാക്കി നൽകും. വയുഹയ്യിലക്കും വാതിഫിൻ്റെത് യുഹയ്യിലക്കും, യുഹയ്യിലക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവൻ ഒരുക്കി തരും, എളുപ്പമാക്കി തരും, എളുപ്പമാക്കി തരും. വയുഹയ്യിലക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കവൻ, യുഹയ്യ എന്ന് പറഞ്ഞാൽ യുഇദ്ദു അല്ലെങ്കിൽ യുയസ്സിറു, എളുപ്പമാക്കി തരും, ഒരുക്കി തരും. മിൻ അംരിക്കും, മിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ബദലിയാന്ന് അതിന് പറയാം. അംരിക്കും നിങ്ങളുടെ പ്രശ്നം, നിങ്ങളുടെ കാര്യം, നിങ്ങളുടെ പ്രശ്നത്തിന് പകരമായി. മിർഫഖൻ, മിർഫഖ് എന്ന് പറഞ്ഞാൽ രണ്ട് ഖിറാഅത്തുണ്ട്, മിർഫഖ് എന്നുണ്ട്, മിർഫിഖ് എന്നുണ്ട്. മിർഫഖ് എന്ന് പറഞ്ഞാൽ എന്താ, മിർഫഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഉപകാരം, ഗുണം, ഫലം എന്നൊക്കെയുള്ള അർത്ഥമാണ് ഇൻതിഫാ. അവിടെ അർത്ഥം വയുഹയ്യിലക്കും അവൻ, അതായത് നിങ്ങളുടെ റബ്ബ്, അവൻ നിങ്ങൾക്ക് എളുപ്പമാക്കി തരും, ഒരുക്കി തരും. മിൻ അംരിക്കും നിങ്ങളുടെ ഈ പ്രശ്നത്തിന് പകരമായിട്ട്. മിർഫഖൻ, മിർഫഖ് എന്ന് പറഞ്ഞാൽ പിന്നെ ഫലം അല്ലെങ്കിൽ ഉപകാരം. ഗുണം എന്നൊക്കെയുള്ള അർത്ഥത്തിനാണ് അത് പ്രയോഗിക്കുക, മിർഫഖ്. അപ്പെന്താ പറഞ്ഞത്, നിങ്ങൾ ഗുഹയിൽ അഭയം തേടുക, ഗുഹയിൽ നിങ്ങൾ അഭയം തേടിയാൽ യൻഷുറുലക്കും റബ്ബുക്കും നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് വിശാലമാക്കി നൽകും. മിൻ റഹ്മത്തിഹി അവന്റെ റഹ്മത്തിൽ നിന്ന്, അവന്റെ കാരുണ്യത്തിൽ നിന്ന്. വയുഹയ്യിലക്കും നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് ഒരുക്കി തരികയും എളുപ്പമാക്കി തരികയും ചെയ്യും. മിൻ അംരിക്കും നിങ്ങളുടെ ഈ പ്രശ്നത്തിന് കാര്യത്തിന് പകരമായി. മിർഫഖൻ, നിങ്ങൾക്കൊരു ഗുണം അല്ലെങ്കിൽ ഒരു ഫലം, ഉപകാരം എന്ന് പറഞ്ഞാൽ ഇവരുടെ കാര്യം എന്താ, ഇവരുടെ കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ വിഷയം എന്താണ്, അവരുടെ വിഷയം ആദർശ സംരക്ഷണാർത്ഥം അവരവരുടെ കുടുംബത്തെ വിട്ടു, നാട് വിട്ടു, അവരുടെ പിന്നെ സ്വത്തും കാര്യങ്ങളെല്ലാം വിട്ടു, സുഖജീവിതം അവർ വിട്ടു, മനസ്സിലായി? അതാണ് അവരുടെ പ്രശ്നം. ആദർശത്തിന്റെ പേരിൽ അവരെന്ത് ചെയ്തു, അവരവരുടെ നാട്ടിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ടു, മനസ്സിലല്ലേ? അവരുടെ നാടും അതിലെ പ്രമാണിമാരും വരാതെ ഒക്കെ അവർക്കെതിരായി. അപ്പൊ അവരുടെ വിഷയം അതാണ്, അമ്രുക്കും പറഞ്ഞാൽ അതാണ് അവരുടെ വിഷയം. അപ്പോ അതിന് പകരമായി, അതാണ് ഈ മിൻ, അതിനെ ബദലിയ എന്നാണ് പണ്ഡിതന്മാർ പറയുക. ഈ മിന്നിന്, നിങ്ങളുടെ പ്രശ്നത്തിന് ബദലായിട്ട് അള്ളാഹു നിങ്ങൾക്ക് ഫലപ്രദമായത്, ഗുണപ്രദമായത് നിങ്ങൾക്ക് ഒരുക്കി തരും, എളുപ്പമാക്കി തരും. അത് അള്ളാഹുവിനെ കുറിച്ചുള്ള അവരുടെ ആ ശുഭ വിശ്വാസമാണ്, നല്ല വിശ്വാസമാണ്, മനസ്സിലായില്ലേ? അതാണ് അതിനാണ് തഫാ ഉൽ ഫഇൽ എന്ന് പറയാം, ശുഭപ്രതീക്ഷ, നല്ല പ്രതീക്ഷ. ആ പ്രതീക്ഷ ഉള്ളത് കൊണ്ടാണ് അവർക്ക് ഈമാനിൽ ഉറച്ചിക്കാൻ പറ്റിയത്. നാടും നഗരവും പിന്നെ നാട്ടുകാരും ഭരണാധി ഒക്കെ പ്രതികൂലമായി നിന്നിട്ടും അവർക്ക് ഉറച്ചു നിൽക്കാൻ പറ്റിയത് എന്തുകൊണ്ടാണ്, അവരുടെ ആ ഈമാനാണ്. അതുകൊണ്ട് തന്നെ അവര് നാട് വിട്ട് അവര് പോകുമ്പോൾ അവർ പോകുന്നത് അവരുടെ സുഖജീവിതത്തിൽ നിന്നൊരു ഗുഹയിലേക്കാണ്. ആ ഗുഹയിൽ എന്താ ഉണ്ടാവുക, മനസ്സിലായില്ലേ? ഗുഹക്കകത്ത് എന്താ ഉണ്ടാവുക? അപ്പോ അവർക്ക് പിന്നെ നാടിന്റെ വിശാലതയിൽ പറയുമ്പോൾ അവരെ കുറിച്ച് പറയുന്നത് രാജാവിന്റെ അല്ലെങ്കിൽ കൊട്ടാരത്തിലെ മക്കളാണ് അവര് എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവരുടെ പ്രമാണിമാരുടെ മക്കളാണ് എന്നാണ് പറയുന്നത്, മനസ്സിലല്ലേ? അപ്പൊ അവരുടെ സുഖജീവിതത്തിൽ നിന്ന് അവർ പോകുന്നത് ഗുഹയിലേക്കാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കൊട്ടാരത്തിന്റെ മധ്യത്തിൽ വിശ്വാസി കാണാത്ത റാഹത്ത് ഒരുവേള ഗുഹയുടെ മധ്യത്തിൽ കണ്ടേക്കും, മനസ്സിലായില്ലേ? അത് ഈമാൻ അവർക്ക് നേടിക്കൊടുക്കുന്നതാണ്. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, പിന്നെ അവര് പറയുന്നത് യൻഷുറുലക്കും റബ്ബുക്കും മിൻ റഹ്മതിഹി, നിങ്ങളുടെ റബ്ബ് അവന്റെ റഹ്മത്തിൽ നിന്ന് നിങ്ങൾക്ക് വിശാലമാക്കി നൽകിയേക്കും. വിശാലമാക്കി നൽകും. വയ്യുഹയ്യിലക്കും മിൻ അംരിക്കും, നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾക്ക് ബദലായി പകരമായിട്ട് അവൻ നിങ്ങൾക്ക് തരപ്പെടുത്തും, എളുപ്പമാക്കി തരും. മിരിഫക്ക് എന്നാണ് ഫലപ്രദമായത്, ഗുണപ്രദമായത് എന്ന് അവര് പറയണം. അതൊരു വിശ്വാസിയുടെ പ്രത്യേകതയാണ്, അതൊരു വിശ്വാസികൾക്ക് മാത്രമേ ഉള്ളൂ. അതായത് ഏതൊരു പ്രതിസന്ധി അത് കുമിഞ്ഞുകൂടിയാലും രൂക്ഷമായാലും വിശ്വാസി എന്ത് ചെയ്യും? അതിനപ്പുറം ഒരു ആശ്വാസം ദർശിക്കും, അള്ളാഹുവിൽ ഒരു പ്രതീക്ഷ അവന് വളർത്തും എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജറ വന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജറ പോകുമ്പോൾ ഹിജറയുടെ വഴിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസ്ഥ എന്താ? ഹിജറ പോകുമ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട്, അബൂബക്കർ റളിയല്ലാഹു തആല ഉണ്ട്, വഴികാട്ടിയായിട്ട് ഒരു അബ്ദുള്ള ഇബ്നു ഉറൈഖീത്ത് എന്ന് പറയുന്ന ഒരു കാഫിർ ഉണ്ട്, പിന്നെ അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഒരു ആട്ടിടയൻ ആമിർ ഇബ്നു ഫുഹൈർ ഉണ്ട്. മനസ്സിലായില്ലേ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ ജബൽ സൗറിലേക്ക് പോയി, ജബൽ സൗറിൽ നിന്ന് വീണ്ടും പിന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമുദ്രതീരത്തേക്ക് ആ ഭാഗത്തേക്ക് പോയി, എന്നിട്ട് സമുദ്രതീരത്തിൽ നിന്ന് ഇങ്ങനെ കുദൈദ് വഴി എങ്ങനെയാണ് തരീഖ് ഹിജറ അങ്ങനെയാണ് വഴി മുറിച്ച് കടന്നു പോണത്. അങ്ങനെ ഉമ്മു മഅബദ് എന്ന് പറയുന്ന പെണ്ണിന്റെ ഒരു പിന്നെ ഗ്രാമീണ സ്ത്രീയുടെ ടെന്റിലെത്തിയപ്പോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കാണ്, പൈസ തരാം വല്ലതും തരുവാൻ, ഭക്ഷണം പാലുണ്ടോ എന്തെങ്കിലും തിന്നാനുണ്ടോ? അപ്പൊ അവര് പറയാണ് പാലുല്ല ഒന്നുമില്ല ഈ വീട്ടിൽ എന്ന് പറയണം. അപ്പൊ ഒരു ശ്വസിച്ച ചാവാനായ ഒരു ആടിനെ ഒരു ഹൈമയുടെ മൂലൊക്കെ കാണുമ്പോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ആടില്ലെന്ന് പറയണ്. അപ്പൊ പറയണ ആ ആടിന് പാല് ചേർത്താൻ കഴിയില്ല, അത് മറ്റാടുകളുടെ കൂടെ നടന്നു പോകാൻ ശേഷിയില്ലാത്തത് കൊണ്ടാണ് അതിനോട് കെട്ടിയിട്ടിട്ട് ബാക്കിയുള്ള ആടുകളായിട്ട് ഗ്രഹനാഥം പോയിട്ടുള്ളത് എന്ന് പറയാണ്. അപ്പൊ ആ ആടിനെ ചോദിച്ച് റസൂൾ അതിന്റെ അകക്കെട്ടിൽ തടവി അള്ളാഹു സുബ്ഹാനഹു വതആല മുഅ്ജിസത്തിലൂടെ എന്ത് ചെയ്യാണ് അതിന് പിന്നെ പാല് കനിയാണ്. മനസ്സിലായി? ഞാൻ പറഞ്ഞു തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ പോകുമ്പോൾ റസൂലുള്ളാന്റെ കയ്യിലുള്ള ഭൗതിക കുവപ്പ് മനസ്സിലാക്കാനുള്ള ഒരു ഉദാഹരണം. മനസ്സിലായി? ഹിജറ തുടർന്ന് മനസ്സിലായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തല കിട്ടിയാൽ റസൂലുള്ളാനെ ജീവനോടെ കൊണ്ടുവന്നാലും പിന്നെ കൊന്ന് ഭൗതിക ശരീരം കൊണ്ടുവന്നാലും 100 ഒട്ടകം ഇനാം പ്രഖ്യാപിച്ചിരിക്കണം മക്കയിൽ. അപ്പോ സുറാഖ ഇബ്നു മാലിക് ഇബ്നു ജുഹ്ഷും എന്ത് ചെയ്യാണ്? റസൂലുള്ളാഹി ആ വഴിയിലൂടെ തന്നെ പോണത്. ബനു മിദ്ലജ് ഗോത്രക്കാർ ഈ പിന്നെ ഉമ്മു മഅബദക്ക ഗോത്രത്തിൽപ്പെട്ടവരാണ്. അപ്പൊ ബനു മിദ്ലജ് ഗോത്രക്കാരുടെ അയിലാണ് റസൂലുള്ളാഹി ഹിജ്റ പോണത്. അപ്പൊ ബനു മിദ്ലജ് ഗോത്രത്തിൽപ്പെട്ട വ്യക്തിയാണ് ഈ സുറാഖ ഇബ്നു മാലിക്. സുറാഖ ഇബ്നു മാലിക് ഇബ്നു ജുഹ്ഷും അയാൾ റസൂലുള്ളാനെ എന്ത് ചെയ്യാണ്? കുതിരപ്പുറത്ത് റസൂലുള്ളാഹിന്റെ പിന്നാലെ പോവാണ്. എന്തിനാ? റസൂലുള്ളാനെ കൊല്ലാൻ വേണ്ടിയിട്ട്, പിടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടിക്കും എന്ന് തോന്നുമ്പോ അബൂബക്കർ റളിയല്ലാഹു ബേജാറ്. അങ്ങനെ സുറാഖന്റെ കുതിരന്റെ കാലുകൾ മണലിൽ പൂണ്ടുപോവാണ്. റസൂലുള്ളാഹിനെ പിടിക്കാനാകണില്ല, തൊട്ട് എത്തി, പക്ഷേ പിന്നെ കുതിരന്റെ കാല് പൂന്തിപ്പോയി. അപ്പോ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കി ആ അവസ്ഥയിൽ റസൂൽ തിരിഞ്ഞു നോക്കിയിട്ട് സുറാഖനോട് പറയാണ്, സുറാഖ പേർഷ്യയെ വിജയിച്ചടക്കിയിട്ട് ആ പേർഷ്യൻ രാജാവിന്റെ സ്വർണവളകളെ മുസ്ലിമീങ്ങൾക്ക് യുദ്ധാർജിത സ്വത്തായി കിട്ടിയിട്ട് അത് നിങ്ങളുടെ കൈകളിൽ അണിയിക്കപ്പെടും എന്ന് റസൂല്ല പറയുന്നു. അപ്പൊ നോക്കി നിങ്ങൾ റസൂല്ലാന്റെ പ്രതീക്ഷ, ഈ പേർഷ്യയെ മുസ്ലിമീങ്ങൾ വിജയിച്ചടക്കുന്ന റസൂല്ലാന്റെ ജീവിതകാലത്തല്ല, റസൂല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം, അബൂബക്കറിന്റെ വഫാത്തിന് ശേഷം ഉമറിന്റെ ഖിലാഫത്തിലാണ് പേർഷ്യ വിജയിച്ചടക്കപ്പെടുന്നത്. മനസ്സിലായില്ലേ? പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹിക്ക് പറഞ്ഞു കൊടുത്താണ് എന്ത്? പേർഷ്യ വിജയിച്ചടക്കും, പേർഷ്യൻ രാജാവിനും മുസ്ലിമീങ്ങൾ കീഴ്പ്പെടുത്തി അയാളുടെ സ്വത്തുക്കൾ ആഭരണങ്ങൾ യുദ്ധാർജിത സ്വത്തുക്കളായിട്ട് സ്വീകരിക്കപ്പെടുന്ന അവസ്ഥ വരുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല കൊടുത്ത വഹീലുള്ള റസൂലുള്ളാഹിന്റെ പ്രതീക്ഷയാണ്. അത് വളർത്തിയാണ് റസൂലുള്ള പറയുന്നത്, സുറാഖ മുസ്ലിമീങ്ങൾ പേർഷ്യയെ കിസ്രയെ അതിജയിച്ചിട്ടുണ്ടെങ്കിൽ കിസ്ര രാജാവിന്റെ വളകൾ നിങ്ങളിൽ അണിയിക്കപ്പെടും എന്ന് പറയുമ്പോ പിന്നെ സുറാഖ അത് കേൾക്കുക റസൂലുള്ളയിൽ നിന്ന്. സുറാഖ എന്ന് കാഫിറാണ്. അങ്ങനെ സുറാഖ പിന്നെ അവിടുന്ന് തിരിച്ചു പോരാൻ റസൂലുള്ളാന്റെ അഭയം വേണ്ടി വന്നു. മനസ്സിലായി? സുറാഖ തിരിച്ചു പോന്ന് പിൽക്കാലത്ത് അത് ഈ പ്രവചനം പുലരുണ്ട്. ഏതായാലും ഹിജറ തുടർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഴിയിൽ ഇങ്ങനെ ഹിജറ പോകുമ്പോ എവിടേക്കാണ് ഹിജറ പോണത്? മദീനത്തേക്കാണ് ഹിജറ പോണത്. മനസ്സിലായി? മദീന എന്ന് പറഞ്ഞാൽ അന്ന് കർഷകരുടെ നാടാണ്. അവിടെ ഉള്ളത് വളരെ സാധുക്കളായ ഒരു ജനീയ വിഭാഗമാണ്. ആ മദീനയിലേക്ക് റസൂലുള്ള പോകുന്നത്. പക്ഷെ എന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഴിയിൽ വെച്ച് പിന്നെ വരാൻ അടുത്തുള്ള ഒരു കൂട്ടർ ആളുകളെ കണ്ടു റസൂലുള്ളാഹി. അപ്പൊ അവരോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? അപ്പൊ പറഞ്ഞു, ഞങ്ങൾ ബനു അസ്ലം ഗോത്രമാണ്. അപ്പൊ റസൂലുള്ളാഹി അബൂബക്കറിനോട് പറയാണ്, സലീം യാ അബൂബക്കർ, അബൂബക്കർ നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് പറയാണ്. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ ഓരോ സന്ദർഭങ്ങളിൽ റസൂലിനെ പ്രതീക്ഷ വളർത്തുന്ന വർത്തമാനങ്ങളാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്, അള്ളാഹുവിലുള്ള പ്രതീക്ഷ അവന് വളരെ വലുതായിരിക്കും എന്നർത്ഥം എപ്പോഴും. അതാണ് ഇവിടെ ഈ അസ്ഹാബുൽ കഹ്ഫിന്റെ ഈ യുവാക്കളുടെ വിഷയത്തിൽ നമ്മൾ വായിക്കുന്നത്. അവർ നോക്കൂ, നിങ്ങൾ അവരുടെ അവസ്ഥ, അവരൊരു ഗുഹയിലേക്ക് പോകുകയാണ്, അവയെന്തേടി പോകാൻ. പക്ഷെ എങ്കിലും യൻഷുറുലക്കും റബ്ബുക്കും മിൻ റഹ്മത്തി, അവരന്യോനും പറയുന്ന വർത്താനാണ്, റബ്ബിന്റെ റഹ്മത്ത് അത് അള്ളാഹു നിങ്ങൾക്ക് വിശാലമാക്കി തരും. വയ്യുഹയ്യിലേക്കും മിൻ അംരിക്കും, നിങ്ങളുടെ ഈ പ്രശ്നം അതിന് പകരമായിട്ട് അള്ളാഹു നിങ്ങൾക്ക് എളുപ്പം, സുഖം, ഗുണം, ഫലം നിങ്ങൾക്കവൻ കനിയുകയും ഒരുക്കി തരികയും ചെയ്യും എന്നവര് പറയാണ്. ഇത് ഗുഹാവാസികളെ കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. ഇനി അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് അവരുടെ ഗുഹയെക്കുറിച്ചാണ്, മനസ്സിലല്ലേ, അവരുടെ ഗുഹയെക്കുറിച്ചാണ്. എന്താണ് പറയുന്നത്? വതറ ശംസ ഇദാ തലഅത തസാവറു അൻ കഹ്ഫിഹിം ദാത അൽയമീൻ. വതറ ശംസ് വാവുന്നുകിൽ ഇസ്തിനാഫിയ, അതുഫിന്റേതാണെങ്കിൽ ജുംലകളെ പരസ്പരം ബന്ധിപ്പിക്കാൻ എന്ന അർത്ഥത്തിൽ അതുഫിന്റേത് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, ഇസ്തിനാഫിന്റെ വാവ്. തറ ശംസ്, നിങ്ങൾക്ക് സൂര്യനെ കാണാം. തറ എന്ന് പറഞ്ഞാൽ താങ്കൾ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഖിതാബ്, അഭിസംബോധനയായാലും അതല്ല, ഈ വചനം ആരൊക്കെ പാരായണം ചെയ്യുന്നു അവർക്കൂടൊക്കെയുള്ള അഭിസംബോധനയാണ്. തറ ശംസ്, താങ്കൾക്ക് സൂര്യനെ കാണാം. ഇദാ തലഅത്, സൂര്യൻ ഉദിച്ചാൽ. തസാവറു അൻ കഹ്ഫിഹിം, തസാവറു രണ്ടെണ്ണല്ല അവിടെ, ഇതാ തലഅത്ത് തസാവറു, തസാവറു എന്നാണ് ഒരു താ മറ്റൊരു താലേക്ക് ഇതാമ ചെയ്ത് തസാവറു എന്ന് പറഞ്ഞു. തമായലു അല്ലെങ്കിൽ തത്തമായലു, അതിന്റെ അർത്ഥം അൻ കഹ്ഫിഹിം, അവരുടെ ഗുഹയെത്തൊട്ട്. അപ്പൊ വതറശം, സൂര്യനെ നിങ്ങൾക്ക് കാണാം. ഇതാ തലഅത്ത്, സൂര്യൻ ഉദിച്ചാൽ, ഉദിച്ചു പൊങ്ങിയാൽ. തസാവറു അൻ കഹ്ഫിഹിം, അവരുടെ ഗുഹയെത്തൊട്ടത് ചായുന്നു. എവിടേക്ക്? ദാത്തൽ യമീൻ, വലത് ഭാഗത്തേക്ക്. യമീൻ വലത്, ദാത്തൽ എന്താണ് വലത് ഭാഗത്തേക്ക്. وَإِذَا غَرَبَتْ تَقْرِضُهُمْ ذَاتَ الشِّمَالِ. وَإِذَا غَرَبَتْ, വാവ് അത്ഫിന്റെ, ഇദാ ഗറബത്, ഇത് രണ്ടും ഷർത്തിന്റെ ഏട്ടാണ്. ഇദാ ഗറബത്, ഇദാ ഗറബത് ഇഷം, സൂര്യൻ അസ്തമിച്ചാൽ, സൂര്യൻ അസ്തമിച്ചാൽ. തഖ്രിദുഹും ذات اليمين, തഖ്രിദുഹും എന്ന് പറഞ്ഞാൽ അവിടെ തഖ്രീദു എന്ന് പറഞ്ഞാൽ ചിലർ പറഞ്ഞ തബ്തഈദ് അല്ലെങ്കിൽ തബ്ഊദ്, അകലുന്നു, അവരിൽ നിന്ന് അകലുന്നു. അല്ലെങ്കിൽ തഖ്തഉ, ഇതൊക്കെ പല അർത്ഥത്തിന് പ്രയോഗിക്കുന്ന ഒരു പദമാണ് ഈ തഖ്രീദു എന്നുള്ളത്. വൈദ ഖറബത്ത്, സൂര്യൻ അസ്തമിച്ചാൽ. തഖ്രിദുഹും, സൂര്യൻ അവരിൽ നിന്ന് അകലുന്നു. തഖ്രിദു എന്നാണ് സൂര്യൻ അവരിൽ നിന്ന് അകലുന്നു. ദാത്ത ശിമാൽ, ഇടത് ഭാഗത്തേക്ക്, ഇടത് ഭാഗത്തേക്ക്. തഖ്തഉ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ, അവരെ മുറിച്ചു പോകുന്നു അല്ലെങ്കിൽ അവരെ വിട്ടേച്ചു പോകുന്നു എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. തഖ്രീദുഹും ദാത ശിമാൽ, ഇടത് ഭാഗത്തേക്ക് അവരെ വിട്ടേച്ച് പോകുന്നു. അപ്പൊ ഇവിടെ വതറ ശംസ ഇദാ തലഅത് തസാവറു അൻ കഹ്ഫിഹിം ദാത അൽയമീൻ, സൂര്യൻ ഉദിക്കുമ്പോൾ അവരുടെ ഗുഹത്തിയിൽ നിന്ന് വലത് ഭാഗത്തേക്ക് സൂര്യൻ തെറ്റി ഉദിക്കുന്നതായി നിനക്ക് കാണാം. വൈദാ ഖറബത്ത്, സൂര്യൻ അസ്തമിച്ചാൽ. തഖ്രിദുഹും ദാത ശിമാൽ, ഇടത് ഭാഗത്തേക്ക് അവരിൽ നിന്ന് ദൂരപ്പെട്ട് സൂര്യൻ പോകുന്നതും നിനക്ക് കാണാം. തുറവ് എന്ന് പറഞ്ഞാലും അവരെ വിട്ടേച്ച് ഇടത് ഭാഗത്തേക്ക് സൂര്യൻ പോകുന്നു എന്ന രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ മുഫസ്സിരീങ്ങൾ. അപ്പൊ ഈ ഗുഹയുടെ കിടപ്പ് എങ്ങനെയായിരിക്കും എന്നാണ്, ഗുഹാമുഖം എങ്ങോട്ടായിരിക്കും, ഏത് ഭാഗത്തേക്കായിരിക്കും ഇങ്ങനെയാണെങ്കിൽ? അതായത് ഉദിക്കുമ്പോ ഗുഹയിൽ നിന്ന് സൂര്യൻ എടുക്ക് തെറ്റിയാണ് വലത് ഭാഗത്തേക്ക്, അസ്തമിക്കുന്ന സമയമാകുമ്പോൾ ഇടത് ഭാഗത്തേക്കാണ് പോണത്. അപ്പൊ ഗുഹ ഗുഹാമുഖ ഏത് ഭാഗത്തേക്കായിരിക്കും? ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ഗുഹാമുഖം അത് വലത് ഭാഗത്താണ്, ഗുഹാമുഖം സ്ഥിതി ചെയ്യുന്നത് വലത് ഭാഗത്തേക്കാണ്. മനസ്സിലായില്ലേ? വലത് ഭാഗത്തേക്ക് ഗുഹാമുഖം സ്ഥിതി ചെയ്യുമ്പോ ഉദിക്കുമ്പോ സൂര്യൻ എന്ത് ചെയ്യുന്നു, വലത് ഭാഗത്തേക്ക് തെറ്റുന്നു, അസ്തമയ വേളയിൽ അവരിൽ നിന്ന് ദൂരെയായിട്ട് ഇടത് ഭാഗത്തേക്കും തെറ്റുന്നു എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ ഒന്നാമത് അള്ളാഹുവിൽ നിന്നുള്ള കറാമത്താണ് ഈ ഔലിയാക്കൾക്കുള്ളത്. സൂര്യന്റെ പ്രകാശമേറ്റ് അവർക്കൊരു പ്രയാസം ഉണ്ടാകാതിരിക്കുവാനും, മനസ്സിലല്ലേ, സൂര്യപ്രകാശം ലഭിക്കാതെ അവർക്കൊരു കേട് സംഭവിക്കാതിരിക്കുവാനും അള്ളാഹുവിന്റെ കറാമത്താണത്. ഇതിൽ അള്ളാഹു സുബ്ഹാനഹു തആല ഈ പറഞ്ഞതിനപ്പുറം അതിന് സൂക്ഷ്മമായിട്ടുള്ളതായ വിശകലനം, അതിനെ പല മുഫസ്സിരീങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ ഇത്തരം പിന്നെ വിശകലനങ്ങളെ എതിർത്തിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞ ദാലിക മിൻ ആയാത്തില്ല, ഇതൊക്കെ ആയത്തുകളിൽ പെട്ടതാണ്. അപ്പൊ ഈ ഔലിയാക്കളെ ആദരിക്കുവാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു തആല ചെയ്തിട്ടുള്ളതാണ് ഇത്. അതില് അതെങ്ങനെ കൃത്യമായിട്ട് സൂക്ഷ്മമായിട്ട് അത് അറിയില്ല. പിന്നെ ചിലര് പറഞ്ഞത് പിന്നെ ഉദയ സമയത്ത് സൂര്യന്റെ കിരണങ്ങൾ ഏൽക്കാതിരിക്കാനാണ് സൂര്യൻ വലത് ഭാഗത്തേക്ക് തെറ്റുന്നത്, അസ്തമയവേളയിലും സൂര്യന്റെ കിരണങ്ങൾ ഏൽക്കാതിരിക്കാനാണ് എന്ത് ചെയ്യുന്നത്, അസ്തമയവേളയിലും അവരിൽ നിന്ന് സൂര്യൻ എന്ത് ചെയ്യുന്നത്, ദൂരപ്പെടുന്നത് എന്ന് പറഞ്ഞത്. കാരണം ആ സമയങ്ങളിൽ സൂര്യൻ ഏൽക്കുന്നത് പ്രയാസകരമാണ് അല്ലെങ്കിൽ ഉപദ്രവകരമായതാണ് എന്നതിനാലാണ് സൂര്യനെ ഏൽക്കാതെ, നേരിട്ട് ഏൽക്കാതെ നല്ല സൂര്യപ്രകാശം തട്ടുന്ന രീതിയിലുള്ള ഒരു സംവിധാനം, അതാണ് അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് നൽകിയിട്ടുള്ളത് തുടങ്ങിയ വിശദീകരണങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഏതായാലും ഇതിപ്പോ ഇങ്ങനെ പറഞ്ഞാൽ തന്നെ എന്താണ്, അള്ളാഹു സുബ്ഹാനഹു തആല ഈ അസ്ഹാബുൽ കഹ്ഫിനെ ആദരിച്ചു, അള്ളാഹുവിന്റെ കെറാമത്ത് അള്ളാഹു അവരിൽ അവതരിപ്പിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അള്ളാഹു പറയാണ് പിന്നെ വഹും ഫി ഫജ്വതി മിൻഹു, വഹും അവിടെ വാവ് വാവുൽ ഹാലാണ്, വാവുൽ ഹാലാണ്. ഹും അവർ, അവർ എന്നാ അസ്ഹാബുൽ കഹ്ഫ്, ഫി ഫജ്വതി മിൻഹു, ഫി ഫജ്വതി മിൻഹു എന്നാ മിനൽ കഹ്ഫ്, ഗുഹയിൽ ഒരു ഫജ്വത്തിലാണുള്ളത്. ഫജ്വത് എന്നാ വിശാലതയിൽ, ഫജ്വത് എന്നാല് മക്കാനുൽ വാസിയ, വിശാലമായ സ്ഥലം അല്ലെങ്കിൽ വിശാലമായ അവസ്ഥ. ഫജ്വത്, വിശാലത എന്ന് പറഞ്ഞാൽ ഇവിടെ വഹും ഫി ഫജ്വതി മിൻഹു, മിൻഹു എന്ന് പറഞ്ഞാൽ മിനൽ കഹ്ഫ് ഗുഹയിൽ, ഫജ്വത് എന്ന വിശാലത, വാവ് ഹാലിന്റേതാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ സൂര്യൻ ഉദിക്കുമ്പോൾ അവരുടെ ഗുഹയിൽ നിന്ന് വലത് ഭാഗത്തേക്ക് തെറ്റുന്നു, സൂര്യൻ അസ്തമിക്കുമ്പോൾ സൂര്യൻ ഇടത് ഭാഗത്ത് അവരിൽ നിന്ന് ദൂരെയായിട്ട് അസ്തമിക്കുന്നു. അങ്ങനെയാണ് സൂര്യൻ എന്ത് ചെയ്യുന്നത്, അസ്തമിച്ചു ചാടുന്നത്. വഹും ഫി ഫജ്വതി മിൻഹു, ഗുഹാവാസികളാകട്ടെ ഗുഹയിൽ വിശാലതയിലാണ്, വിശാലതയിലാണ് ആ അവസ്ഥയിലാണ് അവരുള്ളത് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവർക്ക് യാതൊരു എന്തില്ല, ആ യാതൊരു ഗുഹയാണ് എന്ന് പറഞ്ഞാൽ ഈ ഗുഹയിൽ വിശാലത എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ഗുഹയ്ക്ക് എത്ര വലിപ്പുണ്ടാവും, ഗുഹയിൽ വിശാലത എന്ന് പറഞ്ഞാൽ തന്നെ എത്രയൊക്കെ പറ വിശാലത, മനസ്സിലെ? ഇപ്പൊ നമ്മളൊക്കെ അറിയാം ഇവിടെ അഹ്സയിൽ എന്തുണ്ട്, ജബലേഖാറുണ്ട് അല്ലെ, അതിലൊക്കെ ഇപ്പൊ എത്ര വിശാലത ഉണ്ടാവും ഈ ഗുഹയിലൊരു വിശാലത എന്ന് പറഞ്ഞാൽ തന്നെ. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഗുഹയിൽ വിശാലതയാണെന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു. അപ്പൊ ആ വിശാലത അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് നൽകിയ പ്രത്യേക കറാമത്ത് തന്നെയാണ്, പ്രത്യേക കറാമത്ത് തന്നെയാണ്. മൂന്ന് ദിവസം നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഗാർ സൗറിലിരുന്നു. ഗാർ സൗറിന്റെ വിശാലത എത്ര, ഗാർ സൗർ കണ്ടവരുണ്ടോ? ജബൽ സൗറിന് മുകളിലുള്ള ഗാർ സൗർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ശരിക്കൊരു കുഴിയാണ്, ശരിക്കതൊരു കുഴിയാണ്. ആ കുഴിയിൽ പിന്നെ അതിന്റെ മേൽഭാഗത്ത് കുറച്ച് ആണ് മാറി നിന്നിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ കാലിലോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ കുഴിയിലുള്ളതൊക്കെ കാണാം. മൂന്ന് ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഗുഹയിൽ ഉണ്ടായിട്ടുണ്ട്. ആ ഗുഹയിൽ രണ്ടാക്കന്നെ ശരിക്കേടുള്ളൂ, അതന്നെ ഇങ്ങനെ വളഞ്ഞിരിക്കുകയാണ് എങ്കിൽ. പക്ഷേ മൂന്ന് ദിവസം കഴിഞ്ഞില്ലേ, അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതാല നൽകുന്ന വിശാലതയാണ്, സ്ഥലത്തിന്റെ എടുക്കല്ല, അള്ളാഹു സുബ്ഹാനഹു വതാലയിൽ നിന്നുള്ള വിശാലത, അതാണ് മുഖ്യം. അപ്പൊ ഇവിടെ പറയുന്നത് വഹും ഫി ഫജ്വതി മിൻഹു, ഈ ഗുഹയിൽ അവർ ഒരു വിശാലതയിലാണ് ഉള്ളത്, ആ അവസ്ഥയിലാണ് അവർ. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത് ദാലിക മിൻ ആയാത്തില്ലാ, ദാലിക തന്നെ ഇത് ഈ പറയപ്പെട്ട സംഗതി, മിൻ ആയാത്തില്ല അള്ളാഹുവിന്റെ ആയത്തുകളിൽപ്പെട്ടതാണ്. മിൻ എന്നുള്ളത് ഇവിടെ മിൻ തബഈദിയാണ്, ആയത്തുകളിൽ നിന്നുള്ളതാണ്, ചിലതാണ് അള്ളാഹുവിന്റെ ആയത്തുകളെല്ലാമല്ല, ആയത്തുകളിൽ ചിലത് ആണ് ഇത് എന്നാ പറയുന്നത്. ആയത്താണ് ദൃഷ്ടാന്തം. അപ്പൊ ഇത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്താണ് എന്നാണ് പറയുന്നത്. സൂര്യന്റെ ഈ ഉദയം, ഈ രീതിയിലുള്ള സൂര്യന്റെ അസ്തമയം, ഗുഹാവാസികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല വിശാലമാക്കി നൽകിയത്, ഇതൊക്കെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്താണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഒരു ശാസ്ത്രീയമായ വിഷയം, തറശംസ ഇദാ തലഅത് തസാവറു അൻ കഹ്ഫിഹിം വഇദാ ഗറബത് തഖ്റിദുഹും ദാത ശിമാൽ എന്ന് പറയുമ്പോൾ ഇന്ന് മനസ്സിലാക്കാനുള്ള ഒരു ശാസ്ത്രീയ വിഷയം എന്താ, ആരാ പറയാ? അല്ല, ഇതിലുള്ളത് എന്താ വെച്ചാല് സൂര്യൻ ചലിക്കുന്നു എന്നുള്ളതാണ് അല്ലെ. സൂര്യൻ ചലിക്കുന്നു, അല്ല പറയാണ്, സൂര്യൻ അവരുടെ ഗുഹയത്തൊട്ട് തെറ്റുന്നു, ദൂരെയാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, സൂര്യൻ ചലിക്കുന്നു എന്നുള്ളതാണ്. അത് വിശുദ്ധ ഖുർആനിൽ ഇവിടെ പരാമർശിച്ചതുപോലെ തന്നെ വേറെയും പരാമർശം. ഇപ്പൊ സൂറത്തു യാസീൻ നമ്മൾ പറഞ്ഞില്ലേ, വശംസു തെജിരി ലി മുസ്തഖറില്ലഹ അല്ലേ, വശംസ് തെജിരി, സൂര്യൻ സഞ്ചരിക്കുന്നു എന്നാണ്. അപ്പൊ സൂര്യന് ചലനുണ്ട്. ഒരു ലോകാലത്ത് ശാസ്ത്രം പറഞ്ഞിരുന്നതാണ് സൂര്യൻ ചലിക്കണില്ല എന്നാണ്. സൂര്യൻ ചലനം ഇല്ലാത്ത അവസ്ഥയിലാണ്, അതേസമയം സൂര്യന് ചുറ്റുമുള്ള ഗ്രഹങ്ങളാണ് ചലിക്കണതെന്നാണ്. പക്ഷേ വിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ച സംഗതിയാണ് സൂര്യന്റെ ചലനത്തെക്കുറിച്ച്, അത് ഈ വചനവും അറിയിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതാല ഇവിടെ പറയുന്നത് മൈ യഹ്ദില്ലാ ഫഹുവൽ മുഹ്തദ് വമൻ യുദ്ലിൽ ഫലൻ തജിദ ലഹു വലിയ മുർശിദ. മൈ യഹ്ദില്ലാ എന്താ, മൈ യഹ്ദില്ലാ അല്ലാഹു ആരെയാണോ ഹിദായത്തിലാക്കുന്നത്, ഹിദായത്തിലാക്കിയെങ്കിൽ ഫഹുവൽ മുഹ്തദി, അവനാകുന്നു സന്മാർഗം സിദ്ധിച്ചവൻ. മൈ യഹ്ദില്ല, മൻ എന്നുള്ളത് ശർത്തയ്യാണ്, യഹ്ദില്ലാഹു അല്ലാഹു ഹിദായത്തിലാക്കിയെങ്കിൽ, വല്ലവരെയും അല്ലാഹു ഹിദായത്തിലാക്കിയെങ്കിൽ, ഫ ആ ഷർത്തിന്റെ ജവാബിൽ വന്ന ഫയാണ്, ഹുവൽ മുഹ്തദി, അവനാകുന്നു ഹിദായത്ത് സിദ്ധിച്ചവൻ. ومن يضلل واستنافله بعد من يضلل ആരെയാണ് അല്ലാഹു സുബ്ഹാനഹു വതാല വഴികേടിൽ ആക്കുന്നത് എങ്കിൽ, ഫലൻ തജിദ ലഹു വലിയ മുർശിദ, ഫ അതേപോലെ തന്നെ എങ്കിൽ എന്നുള്ള ഷർത്തിന്റെ ജവാബിൽ വന്ന ഫ, ലൻ തജിദ നീ കാണുകയില്ല, ലൻ തജിദ നീ കാണുകയില്ല, ലഹു അവന് എന്നാണ് അള്ളാഹു വഴികേട് വിധിച്ചവന്, വലിയൻ മുർഷിദ, വലിയ മുർഷിദ എന്ന് പറഞ്ഞാൽ എന്താ, മുർഷിദ് എന്നാല് മാർഗം കാണിക്കുന്ന, വഴി കാണിക്കുന്ന, വലിയ എന്നാ മിത്രം. വമയുദ്ലിൽ ഫലൻ തജിദ ലഹു വലിയ മുർശിദ, ആരെയാണോ അള്ളാഹു വഴികേടിലായിത്തുന്നത്, അല്ലെങ്കിൽ വഴികേട് ആർക്കാണ് അള്ളാഹു സുബ്ഹാനഹു വതാല വിധിച്ചിട്ടുള്ളത്, ഫലൻ തജിദ ലഹു ആ മനുഷ്യന് നീ കണ്ടെത്തുകയില്ല, വലിയ മുർശിദ മാർഗം കാണിക്കുന്ന ഒരു ബന്ധുവേയും അടുപ്പക്കാരനെയും വലിയനെയും. അത് ഒരിക്കലും കാണിക്കാൻ സാധിക്കില്ല എന്നുള്ളതിനാണ് ലെന്നെ പ്രയോഗിച്ചത്. ലെന്ന് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ എന്നേക്കുമായിട്ട് നിരാകരിക്കാനാണ്. അപ്പൊ അള്ളാഹു ഹിദായത്ത് ആർക്കാണോ പറഞ്ഞത് അവനാണ് ഹിദായത്തുള്ളത്. അള്ളാഹു അവന്റെ അറിവിന്റെ തേട്ടത്താൽ ആർക്കാണോ വഴികേട് വിധിച്ചിട്ടുള്ളത് അവന് ഒരിക്കലും മാർഗം കാണിക്കുന്ന ഒരു ബന്ധുവിനെയും ഒരടുത്ത ആളെയും കണ്ടെത്താൻ സാധിക്കുകയില്ല എന്നാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതാല ഉണർത്തുന്നത്. എന്തിനാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതാല ഇങ്ങനെ ഈ ആയത്ത് അവസാനിപ്പിച്ചത്? മൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദ് വമൻ യുദ്ലിൽ ഫലൻ തജിദ ലഹു വലിയ മുർശിദ. എന്തിനാണ് അതങ്ങനെ ആയത്ത് അവസാനിപ്പിച്ചത്? അണ്ട ഗുഹാവാസികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല ഹിദായത്ത് നേർന്നു. ആ ഹിദായത്ത് അവര് അള്ളാഹുവിൽ നിന്നുള്ള ദാനമായി അവർക്ക് കിട്ടിയ ഹിദായത്തിൽ അവര് മുസ്തദീങ്ങളായിട്ട് എന്ത് ചെയ്തു? എല്ലാ പ്രതികൂലാവസ്ഥകളെയും തരണം ചെയ്ത് എന്ത് ചെയ്തു? അവര് ഹിദായത്ത് ഉൾക്കൊണ്ട് ജീവിച്ചു. അതേസമയം അള്ളാഹു സുബ്ഹാനഹു വതാല വഴികേട് ആർക്കാണ് വിധിച്ചത്? അവരെ സംബന്ധിച്ചിടത്തോളം അവരെ വഴി കാണിക്കുന്ന മാർഗം കാണിക്കുന്ന ഒരു അടുപ്പക്കാരനെയും മിത്രത്തെയും നിനക്ക് കണ്ടെത്താൻ സാധിക്കൂല എന്നാണ്. അതുകൊണ്ടാണ് ഈ വിഭാഗം ആളുകൾ ഹിദായത്തിലായി അവർ മുഹ്തദീങ്ങളായിട്ട് തുടർന്നു. അതേസമയം മറ്റൊരു വിഭാഗം അവിടെ ഉണ്ട്, ഭൂരിപക്ഷം. അവർക്ക് മനസ്സിലല്ലേ മാർഗമരുളാനോ അല്ലെങ്കിൽ അവർക്ക് ഹിദായത്ത് സിദ്ധിക്കാനോ ഒരു നിർദ്ദേശകനെയും അതേപോലെ തന്നെ ഒരു മാർഗദർശിനെയും കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അവർക്ക് ഹിദായത്ത് അത് നബിമാർ വരെ ബന്ധുക്കളാണെങ്കിലും ശരി. ഇപ്പൊ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അഷ്റഫുൽ ഖൽഖാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹുവിലുള്ള സ്ഥാനം വളരെ വലുതാണ്. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വന്തം പിതൃവിന് ഹിദായത്ത് വാങ്ങിക്കൊടുക്കാൻ സാധിച്ചില്ല. സ്വന്തം പിതൃവിന് അബൂതാലിബിന്, അബൂതാലിബിന് ഹിദായത്ത് നേടിക്കൊടുക്കാൻ ആർക്ക് സാധിച്ചില്ല? റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് സാധിച്ചില്ല. അബൂതാലിബിന് വേണ്ടിയിട്ട് ശുപാർശ പറയാൻ വേണ്ടി റസൂലുള്ള ഒരുങ്ങി. ആ ശുപാർശയിൽ അബൂതാലിബ് നരകത്തിന്റെ ആഴത്തിലുള്ളതിൽ നിന്ന് ആ ആയത്തിൽ നിന്ന് നരകത്തിന്റെ മീതേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കുള്ള സ്ഥാനമാണ്. പക്ഷെ എന്നാലും ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അബൂതാലിബിനെ ഹിദായത്തിലേക്കാക്കാൻ സാധിച്ചില്ല എന്നുള്ളത്. കാരണം ഹിദായത്ത് അള്ളാഹു സുബ്ഹാനഹു വതാല ഉടമപ്പെടുത്തിയതാണ്. അത് അള്ളാഹു ആർക്കാണോ നൽകുന്നത് അവർക്കാണത് ലഭിക്കുക എന്നുള്ളത്. ഇനി അള്ളാഹു സുബ്ഹാനഹു വതാല വീണ്ടും ഗുഹാവാസികളെ കുറിച്ച് ചില കാര്യങ്ങൾ പറയണം. വതഹ്സബുഹും ഐഖാദ വഹും റുകൂദ്. വതഹ്സബുഹും ഐഖാദ, നിങ്ങൾ അവരെ കുറിച്ച് ധരിച്ചു പോകും. ഐഖാദ, അവർ ഉണർന്നിരിക്കുന്നവരാണെന്ന് വാവ് ഇസ്തീനാഫിയ, ആശയം വേർപ്പെടുത്താൻ വേണ്ടിയിട്ട് പറയണം. തഹ്സബുഹും, നിങ്ങൾ അവരെ കുറിച്ച് ധരിച്ചു പോകും. ഐഖാബൻ, അവർ ഉണർന്നിരിക്കുന്നവരാണെന്ന്. വഹും റുഖൂദ്, വാവ് ഹാലിന്റെ വാവ്, വാവുൽ ഹാൽ. ഹും റുഖൂദ്, അവർ ഉറങ്ങുന്നവരാകുന്നു. അവർ ഉറങ്ങുന്നവരാകുന്നു. ഹും റുഖൂദ്, അതിനു മുമ്പിൽ വാവ് വന്നു. അപ്പൊ വഹും റുഖൂദ് എന്ന് പറഞ്ഞാൽ അവർ ഉറങ്ങുന്നവരായ അവസ്ഥയിലാണ്. എന്നിട്ടും തഹ്സബുഹും ഐഖാദ, അവരെ കുറിച്ച് നിങ്ങൾ ഉണർന്നിരിക്കുന്നവരാണെന്ന് ധരിച്ചു പോകും. വനുഖല്ലിബുഹും, അവരെ നാം മറിച്ചിടുന്നു. ദാത്തൽ യമീൻ, വലതു ഭാഗത്തേക്കും. വദാത്തൽ ശിമാൽ, ഇടത് ഭാഗത്തേക്കും. അത്ഫിന്റെ അവരെ നാം ഇടത് ഭാഗത്തേക്കും വലതു ഭാഗത്തേക്കും മറിച്ചിടുകയും ചെയ്യുന്നു. മറിച്ചിടുക എന്നാണ് മറിച്ചു കിടത്ത്. അവരുടെ കെൽബ്, കെൽബ് നായ, അക്രമക്കുമുള്ള. വക്കെൽബുഹും, അവരുടെ കെൽബ്, വാവ് ഹാലിന്റെ വാവ്, ഈ വാവ്. വക്കെൽബുഹും, അവരുടെ നായന്റെ അവസ്ഥ പറയണം. വക്കെൽബുഹും, അവരുടെ നായ. ബാസിതുൻ ദിറാഇഹി, തന്റെ ഇരു ദിറാഇകളും കൈകളും നീട്ടിക്കൊണ്ട്. പരത്തിയിട്ടുമുണ്ട്. ബാസിത് എന്നാ നീട്ടിയിടുക, പരത്തിയിടുക. ദിറാഅ് എന്നാ ഈ കൈയെന്നാ പറയാ, എന്താ പറയാ, മുഴങ്ങൈ അല്ലേ, മുഴങ്ങൈ. ദിറാഅ് ദിറാഅൈഹി എന്നാണ് അതിന്റെ ഇരു മുഴങ്കൈകൾ, ഇരു കൈകൾ. അപ്പൊ വക്കൽബുഹും അവരുടെ നായ, ബാസിത്തു ദിറാഅൈഹി തന്റെ ഇരു കൈകൾ പരത്തിയിട്ടുകൊണ്ട് നീട്ടിയിട്ടുകൊണ്ട് ആകുന്നു. എവിടെ? ബിൽ വസീദ്, വസീദിൽ. വസീദ് എന്ന് പറഞ്ഞാൽ നമുക്കല്ല, അവരുടെ ഗുഹന്റെ വാതിലാണെന്നും ബാബ്, അതല്ല അതിന്റെ അസബത്തുൽ ബാബ്, വാതിൽ പടിയാണെന്നും ആ ഗുഹയുടെ ഫിന മുറ്റമാണെന്നും പറയപ്പെട്ടിട്ടുണ്ട് വസീദ് എന്നുള്ളത്. അപ്പൊ വക്കൽബുഹും അവരുടെ നായ, ബാസിത്തുൽ ദിറാഅൈഹി തന്റെ കൈകൾ നീട്ടിയിട്ട് കൊണ്ടാകുന്നു, ബിൽ വസീദ് ആ ഗുഹയുടെ മുറ്റത്ത് അല്ലെങ്കിൽ ആ ഗുഹയുടെ വാതിൽ പടിയിൽ അല്ലെങ്കിൽ ഗുഹയുടെ വാതിലിൽ. ഏതൊക്കെ ഏറ്റവും ശരി? മൂന്നർത്ഥം പറഞ്ഞിട്ടുണ്ട്. വാതിൽ എന്നും വസീദിന് പറയും, വാതിൽ പടി എന്നും പറയും, മുറ്റം എന്നും പറയും വസീദ് എന്നുള്ളതിന്. ശരി ഏതായിരിക്കും? ശരിയോടെ അടുത്തത് പഠിക്കല. മുറ്റെന്നുള്ളതല്ലേ കാരണം? ശരി, കാരണം നായനെ വീട്ടിനകത്ത് വളർത്താൻ പാടില്ല. നായ വീട്ടിനകത്ത് എന്നുള്ളത് പാടുള്ളതല്ല. പിന്നെ നായയും ചിത്രമുള്ള വീട്ടുകൾക്കകത്തേക്ക് കാരുണ്യത്തിന്റെ മലക്കൾക്ക് പ്രവേശിക്കൂല. ഈ അസ്സാബുൽ കഹ്ഫിനെ സംബന്ധിച്ചിടത്തോളം അവര് ആ ഗുഹയിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറയണേ നുഖല്ലിബുഹും, നാം അവരെ മറിച്ചിടുന്നു എന്നാണ്. അള്ള മറിച്ചിടുന്നു എന്നതിന്റെ അർത്ഥം അള്ളാഹു സുബ്ഹാനഹു തആല ഏൽപ്പിച്ച മലക്കുകളാണ് ആ പണി ചെയ്യുന്നത് അല്ലെ. നുഖല്ലിബുഹും നാം മറിച്ചിടുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറയാൻ. നാം മറിച്ചിരുന്നു അള്ളാഹു സുബ്ഹാനഹു തആല അല്ല മറിച്ചിരുന്നത്, പിന്നെ അള്ളാഹു ഏൽപ്പിച്ച മലക്കുകളാണ് മറിച്ചിരുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ അവരെ വലതു ഭാഗത്തേക്കും ഇടതു ഭാഗത്തേക്കും ഇങ്ങനെ മറിച്ചു കിടത്തുന്നുണ്ട്, അത് മലക്കുകളാണ് ചെയ്യുന്നത്. അപ്പൊ മലക്കുകളെ സംബന്ധിച്ചിടത്തോളം നായകൾ ഉള്ള വീടുകളിലേക്ക് മലക്കുകൾ പ്രവേശിക്കൂല. അതുകൊണ്ട് തന്നെ മുഫസ്സിരീങ്ങളിൽ പലരും പറയുന്നത് അവരുടെ ഗുഹയുടെ മുറ്റത്തായിരുന്നു ആ നായയുടെ കിടപ്പ് എന്നുള്ളതാണ്. എന്തിനാണ് ഇവരെ ദാത്തുൽ യമീനിലേക്കും ദാത്തുൽ ശിമാലിലേക്കും മറിച്ചിട്ടത്? എന്തിനാ? ഒരു ഭാഗത്തേക്ക് തന്നെ കടന്നിട്ടുണ്ടെങ്കിൽ എന്താവും? ആ ഭാഗം പിന്നെ പല നിലക്കും കേടാവാനും പല പ്രശ്നങ്ങൾക്കും കാരണമുണ്ട്. അതുകൊണ്ടാണ് അവരെ മറച്ചു കടത്തിയിരുന്നത്. നുഖല്ലിബ് എന്നുള്ളത് ഫുഇൽ മുദാരിയാണ് പ്രയോഗിച്ചത്. അതിന്റെ അർത്ഥം എന്താണ്? അവരങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മറിഞ്ഞ് കിടന്നിരുന്നു എന്നുള്ളതാണ്. കുറച്ചേരം വലതു ഭാഗത്തേക്കാണെങ്കിൽ കുറച്ചു ഭാഗം ഇടത് ഭാഗത്തേക്ക്. ചില ഫുഖഹാക്കൾ പറഞ്ഞു അള്ളാഹു സുബ്ഹാനഹു തആല അസ്ഹാബുൽ കഹ്ഫിനെ ആദരിക്കാൻ എന്നോണം അവരെ കിടത്തിയത് ഒന്നുകിൽ വലതു ഭാഗത്തേക്കാണ്, മറ്റൊന്ന് ഇടത് ഭാഗത്തേക്കാണ്. മലർത്തി കിടത്തിയിട്ടില്ല, കമഴ്ത്തിയും കിടത്തിയിട്ടില്ല. അപ്പൊ കിടക്കുമ്പോ എപ്പോഴും പാർശ്വങ്ങളിൽ കിടക്കുക എന്നുള്ളതാണ് ഉചിതം, ഉത്തമം. ഉചിതവും ഉത്തമവും കിടക്കുമ്പോ തുടങ്ങേണ്ടത് എങ്ങനെയാണ്? നമ്മൾ കിടക്കുമ്പോ വലതു ഭാഗത്തേക്കാണ് കിടക്കേണ്ടത്, അതാണ് സുന്നത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വലത് കവിളിൽ കൈവച്ച് വലതു ഭാഗത്തേക്ക് അല്ലാഹുമ്മഖ്നി അദാബക യൗമ തബഅസു ഇബാദക എന്ന് പറഞ്ഞ റസൂൽ എന്ത് ചെയ്യും? വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടന്നിരുന്നു എന്നാണ്. വലതേ ഭാഗത്ത് കിടന്ന പിന്നെ റസൂൽ എന്ത് ചെയ്യും? ഇടതു ഭാഗത്തേക്ക് മറിഞ്ഞു കിടന്നിരുന്നു. പക്ഷെ കിടക്കത്തം തുടക്കുമ്പോൾ അങ്ങനെയാണ്, പക്ഷെ എപ്പോഴും ചെരിഞ്ഞു കിടക്കലാണ് ഉചിതവും ഉത്തമവും എന്ന് ഈ ഒരു പരാമർശത്തെ ഉദ്ധരിച്ചിട്ട് ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അഅലം. ഏതായാലും വക്കൽബുഹും ബാസിത്തും ദിറാഅൈഹി ബിൽ വസീദ്, അവരുടെ നായ അവരുടെ ഗുഹയുടെ മുറ്റത്ത് തന്റെ കൈകൾ പരത്തി കിടക്കണം. അല്ലാഹു പറയാണ് അവരെ കുറിച്ച് ലവിത്തലഅത അലൈഹിം ലവല്ലൈത മിൻഹും ഫിറാറ. ലവിത്തലഅത അലൈഹിം എന്നാലോ നവർത്ത ഇലൈഹിം, അവരിലേക്ക് നിങ്ങൾ നോക്കിയാൽ, എത്തി നോക്കിയാൽ. ലവിത്തലഅത അലൈഹിം, അവർ ഗുഹയിലല്ലത്, അപ്പൊ ഗുഹയിലേക്കുള്ള നോട്ടം എങ്ങനെയായിരിക്കും? എത്തി നോട്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ആ പ്രയോഗം. ലവിത്തലഅത അലൈഹിം, അവരിലേക്ക് താങ്കൾ നോക്കിയാൽ. ലവല്ലൈത മിൻഹും ഫിറാറ ലവല്ലൈത മിൻഹും അവരിൽ നിന്ന് നിങ്ങൾ പിന്തിരിയും. ലാ എന്നുണ്ട്, വല്ലൈത എന്നുണ്ട്. ലാ എന്നുള്ളത് തോക്കിയതിനാണ്. തീർച്ചയായും വല്ലൈത നിങ്ങൾ പിന്തിരിയും, മിൻഹും അവരിൽ നിന്ന് എങ്ങനെ പിന്തിരിയും, ഫിറാറൻ ഓടിക്കൊണ്ട്, ഓടിക്കൊണ്ട്. അപ്പോ ലവിത്തനായ താലേഹിയും ഈ ഗുഹാവാസികളിലേക്ക് നിങ്ങളൊന്ന് നോക്കിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടും ഈ ആയത്ത് ഓതുന്നവരോടൊക്കെ ഉള്ള അള്ളാന്റെ അഭിസംബോധനയാണ്. അവരിലേക്ക് നിങ്ങളൊന്ന് എത്തി നോക്കിയാൽ ലവല്ലൈത മിൻഹും ആ ഗുഹാവാസികളിൽ നിന്ന് നിങ്ങൾ പിന്തിരിയും, ഫിറാറൻ ഓടിക്കൊണ്ട് എന്നാണ് ഓടി, നിങ്ങൾ അവരിൽ നിന്ന് ഓടി മറിയും എന്നുള്ള അർത്ഥം, പിന്തിരിഞ്ഞോടും നടത്തും, പിന്തിരിഞ്ഞോടും. മാത്രമല്ല വലമുലി തമിൻഹും റുഅബ, വലമുലി എത്ത അവിടെ വാവ് അത്തിഫിന്റെ അത് ലാ എന്നുള്ളത് അതേപോലെ തന്നെ തോക്കി ഇതിന് വേണ്ടിയിട്ട് ആശയത്തെ ശക്തിപ്പെടുത്താൻ മുലി ഇത്ത, മുലി ഇത്ത എന്ന മല ആ നിറ നിറച്ചു എന്നർത്ഥം. മല ആ നിറച്ചു, മുലി ആ നിറ നിറക്കപ്പെട്ടു, മുലി ഇത്ത താങ്കൾ നിറക്കപ്പെടും അല്ലെങ്കിൽ താങ്കൾ നിറക്കപ്പെട്ടു. മിൻഹും അവരാൽ റുഅബൻ, റുഅബൻ എന്ന ഖൗഫൻ ഭീതി പേടി. വലമുലിത്ത മിൻഹും റുഅബ അവരാൽ നിങ്ങൾ ഭീതി നിറക്കപ്പെടും. അതിനു മുമ്പിൽ ലാ വന്നു, ഇപ്പൊ തോക്കിയതാണ്, നിങ്ങൾ ഭീതിയാൽ നിറക്കപ്പെടും എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. എന്താ പ്രയോഗത്തിന്റെ അർത്ഥം? എന്താ നിങ്ങൾ ആകെ പേടിച്ചു പോകുന്നതാണ്. പേടി എന്നാ പേടിയാൽ നിങ്ങൾ നിറക്കപ്പെടും എന്നാൽ എന്താ അടിമുടി പേടിച്ച് വിറക്കുന്നുള്ള അർത്ഥത്തിനാണ് ആ പ്രയോഗം. അപ്പൊ അതാണ് ലവിത്തലത്ത് അലൈഹിം, ഈ ഗുഹാവാസികളിലേക്ക് നിങ്ങളൊന്ന് നോക്കിയിരുന്നുവെങ്കിൽ ലവല്ലൈ തമിൻഹും ഫിറാറൻ ഓടിക്കൊണ്ട് നിങ്ങൾ അവരിൽ നിന്ന് തിരിഞ്ഞു കളയും, നിങ്ങൾ അവരിൽ നിന്ന് ഓടി രക്ഷപ്പെടും. മാത്രമല്ല വല മുലി തമിൻഹും റുഅബ ഭീതിയാലും പേടിയാലും നിങ്ങൾ നിറക്കപ്പെടുന്നതാണ്, നിങ്ങൾ ആകെ പേടിച്ചരണ്ടു പോകും എന്നുള്ളതാണ്. അതും ഈ അസ്ഹാബുൽ കഹ്ഫിൻ ഗുഹാവാസികൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള ആദരവാണ് എന്ന് പറഞ്ഞാൽ എന്താ അഥവാൽ ഇനി ഈ ശത്രുക്കളിൽ നിന്ന്, ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനാണ് അവർ അവിടേക്ക് പോയത്, ആ ശത്രുവിൽ നിന്ന് ആരെങ്കിലും വന്ന് അവരെ നോക്കുകയാണ് എങ്കിൽ ഒരിക്കലും അവരെ പിടികൂടാനോ അവരിലേക്ക് ഉദ്യമിക്കാനോ സാധിക്കൂല. ദൈവം ഈ നോക്കുന്ന ആളുകൾ പേടിച്ച് അവരെ ദൈവം പിന്തിരിഞ്ഞു പോകുന്ന അവസ്ഥയിൽ അള്ളാഹു സുബ്ഹാനഹു വതാല ഈ ഗുഹാവാസികളെയും അതേപോലെ തന്നെ അവരുടെ ഗുഹയെയും ആ ഗുഹാമുറ്റത്ത് കാവൽ എന്നോണം കഴിയുന്ന അവരുടെ നായയെയും ഒക്കെ അള്ളാഹു ആക്കിയിട്ടുണ്ട് നടത്തും. അള്ളാഹുവിന്റെ ആദരവാണ് ഈ അസ്ഹാബുൽ കഹ്ഫിനുള്ള. അപ്പൊ അതാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ഒരു വിഭാഗം ആളുകളെ ആദരിച്ചാൽ അള്ളാഹുവിന്റെ കറാമത്ത് ഒരു വിഭാഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല അവതരിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അത് അതിന്റെ പിന്നെ ഈ പ്രകട രൂപങ്ങൾ മനസ്സിലായില്ലേ, അതിന്റെ ചില തെളിവുകളാണ് നമ്മൾ ഇവിടെ ഈ അസ്ഹാബുൽ കഹ്ഫിലൂടെ വായിക്കുന്നത്. ഇത് അള്ളാഹുവിൽ നിന്ന് അസ്ഹാബുൽ കഹ്ഫിന് മാത്രമുള്ള ഒരു ആദരവല്ല. അള്ളാഹുവിന്റെ ആദരവ് അതിന്റെ രീതി എങ്ങനെ, അതിന്റെ കോൽ എങ്ങനെ, അതൊക്കെ അള്ളാഹേ അറിയുള്ളൂ. പക്ഷെ ഇവിടെ അസ്ഹാബുൽ കഹ്ഫിന് കിട്ടിയതാണ് ഇവിടെ വിശദീകരിക്കുന്നത്. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? അതിൽ നമുക്ക് പഠിക്കാനുള്ളത് അള്ളാഹു ഒരു വിഭാഗത്തെ ആദരിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു അവരെ മനസ്സിലല്ലേ ഏത് നിലക്കാണോ സംരക്ഷിക്കേണ്ടത് ആ നിലക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതാല അവരെ സംരക്ഷിക്കുകയും അവരെ ആദരിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഇമാം അൽ ഹാഫിളു ബിൻ കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ കെൽബിനെ കുറിച്ച് പറഞ്ഞു, അസ്ഹാബുൽ കഹ്ഫിന്റെ കെൽബ് അക്രമക്കുമുള്ള നായയെ കുറിച്ച് പറഞ്ഞു. എന്താ നായയെ കുറിച്ച് പറഞ്ഞത്? നോക്കി നിങ്ങൾ ഈ അസ്ഹാബുൽ കഹ്ഫിന് ഇവര് പിന്നെ 309 വർഷം, ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിന്റെ ആ ഇത് വരും, 309 വർഷമാണ് അവർ ഉറങ്ങിക്കിടന്നത്. ഈ 309 വർഷം അവർ ഉറങ്ങിക്കിടന്നപ്പോ അവരുടെ അവസ്ഥ നോക്കി, പിന്നെ അവർക്കൊരു കേടുപാടും പറ്റിയില്ല, അവർ ഉറങ്ങിക്കിടന്നു. പിന്നെ അവരുടെ ശരീരങ്ങൾ നശിക്കുകയോ അവരുടെ സംവേദനക്ഷമതക്ക് ഒരു കേടുപാട് വരികയോ ഒന്നും ചെയ്തില്ല, അവർക്കൊരു കേടുപാട് സംഭവിച്ചില്ല, അവർ ഉറങ്ങിക്കിടന്നു. പിന്നെ അവർ എഴുന്നേറ്റപ്പോ കണ്ടില്ലേ, അവർ സംസാരിച്ചൊക്കെ ഇനി തുടർന്നുള്ള ആയത്തിൽ വരുന്നുണ്ട്. അവർ സംസാരിച്ചതും അവരുടെ വെള്ളിക്കാശ് കൊടുത്തിട്ട് അവർ പട്ടണത്തിലേക്ക് ആളെ വിട്ടതും ഭക്ഷണം വാങ്ങാൻ വിട്ടതൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അവരുടെ സംവേദനക്ഷമതക്കോ അല്ലെങ്കിൽ അവരുടെ ശരീരത്തിനോ ഒന്നും ഒരു കേടുപാട് സംഭവിച്ചിട്ടില്ല. അപ്പൊ ആ വിധം അള്ളാഹു സുബ്ഹാനഹു വതാല അസ്ഹാബുൽ കഹ്ഫിനെ 309 വർഷം എന്ത് ചെയ്തു, ഗുഹയിൽ അവരെ സംരക്ഷിച്ച അള്ളാഹു സുബ്ഹാനഹു വതാല അവർക്ക് ഒരു പ്രത്യേക ഉറക്ക് നൽകിയിട്ട് അവരെ ആദരിച്ചു. ആ അത് ഈ നായക്കും ലഭിച്ചു. നായക്കും ഒരു കേടുപാട് പറ്റിയിട്ടില്ല. നായയും എന്ത് ചെയ്തു, അതിന്റെ ആ പിന്നെ അവസ്ഥയിൽ പിന്നെന്ത് ചെയ്യണം, ഈ അവരുടെ അവര് ഗുഹക്കുള്ളിലാണ് എങ്കിൽ ഈ നായ ഒന്ന് ഗുഹ മുറ്റത്ത് കഴിച്ചു കൂട്ടാണ്. അപ്പോ ഇമാ അൽ ഹാഫിദ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഈ പിന്നെ നായക്ക് ഈ ഒരു ആദരവ് നൽകാൻ കാരണം ഈ സൽവൃത്തരോടുള്ള അതിന്റെ സഹവാസമാണ്. സൽവൃത്തരോടുള്ള നായയുടെ സഹവാസമാണ്. അപ്പോ അതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, സൽവൃദ്ധരായ മനുഷ്യരോട് സഹവസിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പുണ്യവും അതിന്റെ ആദരവും ആ സഹവസിക്കുന്നവർക്കുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, എപ്പോഴും നമ്മൾ സഹവസിക്കുവാനും സഹകരിക്കുവാനും സൽവൃദ്ധരെയാണ് തെരഞ്ഞെടുക്കേണ്ടത്. അങ്ങനെ ആയാൽ ആ സൽവൃദ്ധരിലൂടെയുള്ള ആദരവ് ഈ സഹവസിക്കുന്നവർക്കും ലഭിക്കും എന്ന് പിന്നെ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അതിനെ തുടർന്ന് ഉണർത്തിയിട്ടുണ്ട്. മനസ്സിലായല്ലേ? അത് ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള ഒരു പാഠം കൂടിയാണ്. നായനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ ഇതാണ്, വകൽബുഹും ബാസിതുൻ ദിറാഇഹി ബിൽ വസീദ്. നായയും അവരോടൊപ്പം കഴിച്ചുകൂട്ടി. 350 വർഷം അവർ കഴിച്ചുകൂട്ടി, നായും കഴിച്ചുകൂട്ടി. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ പറഞ്ഞതിനപ്പുറം ഇതിന്റെ വിശാലമായിട്ടുള്ള കുറെ ആള് തഫ്സീറുകൾ വായിച്ചിട്ടുണ്ടെങ്കിൽ കുറെ പിന്നെ വാർത്തകളാണ്, പലത് ഇസ്രായേലി ഇതിഹാസങ്ങളാണ്. കൈനൂറത്തോളം ഈ പിന്നെ ആയത്തുകളെ വിശദീകരിച്ചിട്ട് പ്രാമാണികരായ മുഫസ്സിറീങ്ങൾ എന്ത് പറഞ്ഞ അവിടെ ഇങ്ങനെ നിന്നിട്ടാണ് നമ്മൾ പോകുന്നത്. അതില്ല എങ്കിൽ തഫ്സീർ ഗ്രന്ഥങ്ങളിലൊക്കെ തന്നെ വിശദീകരിച്ചിട്ട് ഭയങ്കര വാർത്തകളാണ്. ഇപ്പൊ നമ്മൾ ഈ നാട് വരെ, ചിലർ പറഞ്ഞത് തുർക്കിയയിലെ തർസൂസാണ്, ചിലര് പറഞ്ഞു ഇത് സിറിയയിലെ എന്താണ്, പിന്നെ തുർക്കിയയിലെ തർസൂസാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതല്ല, സൂരിയയിലെ പിന്നെ ഒരു സ്ഥലം അറിയപ്പെട്ട സ്ഥലമുണ്ട്. അതേപോലെ തന്നെ അല്ലെങ്കിൽ ജോർഡാനിലെ ഒമാനാണ് ഈ പിന്നെ അസ്ഹാബുൽ കഹ്ഫിന്റെ നാട്. ഇങ്ങനെ പല അഭിപ്രായങ്ങൾ പറഞ്ഞവരുണ്ട്. എന്നിട്ട് ഓരോ പിന്നെ നാടിന്റെ അതിന്റെ പ്രത്യേകതക്കനുസരിച്ചിട്ടും അവിടെയുള്ള സ്ഥലങ്ങൾക്കനുസരിച്ചിട്ടുള്ള കുറെ തഫ്സീറുകളും വിശദീകരണങ്ങളും കാണാൻ സാധിക്കും. പക്ഷെ അതൊക്കെ പിന്നെ ഇതിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, പിന്നെ ഈ അസ്ഹാബുൽ കഹ്ഫിന്റെ വിഷയത്തിൽ ആളുകൾ റജ്മം ബിൽ ഗൈബ്, ഈ അദൃശ്യങ്ങൾ വിളിച്ചു പറയുന്ന ഒരു അവസ്ഥ, അതിന്റെ ഗണത്തിലാണ് പലരും എണ്ണിയിട്ടുള്ളത്. ആയത്തിൽ പരാമർശിച്ചത് അതിൽ ഇനിയിപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സഹിയായ വല്ല പിന്നെ ഹദീസുകൾ അതിന്റെ അവതരണ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട നമ്മൾ ഉണർത്തിയില്ല. അതിൽ പരിമിതപ്പെടുകയാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത്. ചരിത്രം ഇപ്പൊ ഞാൻ ഇതിന്റെ ഒരു വിശദീകരണത്തിൽ ചരിത്രം വായിച്ചപ്പോ, തഫ്സീറിന് വിട്ട് ചരിത്രം വായിച്ചപ്പോ, പിന്നെ മുആവിയ റളിയല്ലാഹു തആലന്റെ ഖിലാഫത്തിൽ മുആവിയ റളിയല്ലാഹു തആല ഒരു സൈനിക പടയോട്ടം നടത്തുമ്പോ ഈ അസ്ഹാബുൽ കഹ്ഫിന്റെ ഈ നാട്ടിലൂടെ പോയി എന്നാണ്. അപ്പൊ മുആവിയ റളിയല്ലാഹു തആല പറഞ്ഞു നമുക്കിന്ന് അവിടെ നിന്ന് പോയി നോക്കിയിട്ട് വരികയാണ്. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലനെ എതിർത്തു എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ലവ് ഇത്തലഅത അലൈഹിം ലവല്ലൈത മിൻഹും ഫിറാറ വലമുലിഅത മിൻഹും റുഅബ എന്നാണ്. അതുകൊണ്ട് തന്നെ മുആവിയ നീ പോയിട്ട് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അത് നടക്കൂല എന്ന് പറഞ്ഞപ്പോ മുആവിയ റളിയല്ലാഹു തആലനു പിന്നെ സൈന്യത്തിൽ നിന്ന് കുറച്ച് ആളുകളെ വിട്ടുന്നും അങ്ങനെ അവർ നോക്കി അവര് പിന്നെ ഇതായിട്ട് പോന്നു എന്നൊക്കെ പറയുന്ന പരാമർശങ്ങൾ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. പിന്നെ ഇബ്നു അബ്ബാസ് പറഞ്ഞതായി സയ്യിദ് ഇബ്നു ജുബൈർ റിപ്പോർട്ട് ചെയ്യുന്ന സംഭവം, പക്ഷെ അതൊന്നും എന്തല്ല, പിന്നെ ഒരു പ്രാമാണികമായി ബലപ്പെടുത്തപ്പെട്ടതല്ല. അതുകൊണ്ട് തന്നെ അത്തരം ചരിത്രങ്ങളാകട്ടെ, ഈ ഇസ്രായേലി ഇതിഹാസങ്ങളെ ചേർന്നുള്ളതായ വിശദീകരണങ്ങളാകട്ടെ, അതൊക്കെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ആയത്തിൽ എന്താണോ പറഞ്ഞത് അത് നമ്മൾ മനസ്സിലാക്കുക. ഇത് അള്ളാഹു സുബ്ഹാനഹു വതആല ഇതിൽ ഈ പരാമർശിച്ച സംഗതിയിലൊക്കെ നമുക്ക് വലിയ ഗുണപാഠമുണ്ട്. അതായത് നന്നേ വ്യക്തമാണ്, മനസ്സിലായില്ലേ? അള്ളാഹു സുബ്ഹാനഹു വതആല കേവലം ഒരു ചരിത്രം കേൾപ്പിക്കാനല്ല ഇതിവിടെ പരാമർശിച്ചത്. പിന്നെ ഈ ചരിത്രത്തിൽ നിന്ന് നമ്മൾ അനിവാര്യമായും പഠിക്കേണ്ടതായ പാഠങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ ഇപ്പൊ കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ്സിലുണ്ടല്ലോ നമ്മൾ പറഞ്ഞ് പിന്നെ നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ് എന്ന് പറഞ്ഞിട്ട് നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ് ഇദ് ഖാമു ഫഖാലു റബ്ബുനാ റബ്ബുസ് സമാവാതി വല്ല ഇദ് ഖാമു ഫഖാലു അവർ നിന്നിട്ട് അവർ പ്രഖ്യാപിച്ച സന്ദർഭം റബ്ബുനാ റബ്ബുസ് സമാവാത്. അപ്പൊ ഈ ഗുഹാവാസികളുടെ ഗുഹാവാസികള് അവര് നിന്നിട്ട് അവരുടെ ആദർശം പ്രഖ്യാപിക്കാണ്. ആ ഇത് ഖാമു എന്നുള്ളതിനെടുത്തിട്ട് സൂഫികൾ ഉണ്ടല്ലോ അവര് പറഞ്ഞ ആ എഴുന്നേറ്റ് നിന്നിട്ട് അള്ളാഹ്ക്ക് ദിക്ർ എടുക്കുന്നുണ്ടല്ലോ, അതിന്റെ തെളിവാണത്. അപ്പൊ സൂഫികൾ എങ്ങനെയാണ്, സൂഫികൾ എഴുന്നേറ്റ് നിന്നിട്ട് അവരിങ്ങനെ ആടിയും അതേപോലെ തന്നെ പാടിയും അള്ളാഹു അള്ളാഹു ഹൂ ഹൂ എന്നൊക്കെ പറഞ്ഞിട്ടല്ല, അവർക്ക് പ്രത്യേക താളങ്ങളിലും ആട്ടങ്ങളാണ് സൂഫികൾ. അത് പണ്ട് കാലങ്ങളിലേ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇമാം ഖുർത്തുബി ഈ ആയത്ത് കൊണ്ട് സൂഫികൾ അവരുടെ ഈ നിന്നുള്ള ഡാൻസ് ഉണ്ടല്ലോ, ദിക്റിന്റെ ഹലക്കകൾ കാണിക്കണ അവരുടെ ഈ ഡാൻസ് ഉണ്ടല്ലോ, അതിനവരിത് ഈ ആയത്ത് തെളിവാക്കിയിട്ടുണ്ട്. അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് അവർ നിന്നാടുകയെന്ന്. അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ നിന്നാടിയിട്ട് ദിക്റ് അല്ലാണ് ഈ ആയത്ത് തെളിവുണ്ട് എന്ന് പറഞ്ഞിട്ട്, പിന്നെ ഇതിനെ മുഖവിലൊക്കെ എടുത്തിട്ട് പ്രത്യേകിച്ച് സ്പെയിനിലും മറ്റൊക്കെ സൂഫികൾ ഇങ്ങനെ നിന്നാടിയിട്ട് ദിക്റ് ചെല്ലാറുണ്ടെന്നാണ് ഈ ആയത്ത് ഉദ്ധരിച്ചിട്ട്. അത് ഇമാം ഖുർത്തുബി എടുത്തു കൊടുത്തിട്ടുണ്ട് തഫ്സീറിൽ. അത് വിവരക്കേടാണ്, അത് അങ്ങനെ ആ ആയത്തിന് അങ്ങനെ ഒരു തെളിവോ അതിൽ നിന്ന് അങ്ങനെ ഒരു തെളിവില്ല, അത് പാടുള്ളതല്ല, അത് തെറ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവരെ എതിർക്കുന്നുണ്ട്. മാത്രമല്ല ചില പിന്നെ ആളുകൾ പറഞ്ഞ് പിന്നെ അസ്ഹാബുൽ കഹ്ഫിനെ എല്ലാം അങ്ങനെ ആടി ദിക്ര ചൊല്ലിയത് സാമിറിന്റെ ആളുകളാണ്. സാമിറിന്റെ ആളുകളുണ്ടല്ലോ, പിന്നെ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ പിന്നെ ഇസ്രായേലിയരെ കെണിയിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് സാമിറിന്റെ ആളുകളാണ് അങ്ങനെ നിന്ന് ആടി പിന്നെ അന്ന് പിന്നെ അവർ കളിച്ചിട്ടുള്ളത് സൂഫികൾക്ക് അതാണ് തെളിവ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ എതിർത്തേ കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞു തന്നെതാണ് പ്രമാണങ്ങൾ അറിയിച്ചതിനപ്പുറം ഈ വിഷയങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ വരുന്നതായ അപകടങ്ങൾ. അള്ളാഹു ആണ്
അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.